2024 December 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയിൽ നിന്നു വായിക്കുന്നത് രാഹുൽ. കെ പി അപ്പൻ ഓർമ്മയായിട്ട് 16 വർഷം പിന്നിടുമ്പോൾ ക്ഷോഭത്തിന്റെ മഷിക്കണൽ ഷംസ് ചെറുകര എഴുതുന്നു. ആഗ്നേയ നമഃ. 2008 December 16 കേരള കൗമുദിയുടെ തലക്കെട്ടാണിത്. അഗ്നിമന്ത്രം കൊണ്ടാണ് കെ പി അപ്പന്റെ മരണം അന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തത്. തീനാളമായി നിന്ന ഒരു എഴുത്തുകാരന് കൊടുത്ത അവസാനത്തെ ആദരം. രണ്ട് കൈകൊണ്ടും അമ്പെയ്തിരുന്ന കെ ബാലകൃഷ്ണന്റെ കൗമുദിയിൽ തുടങ്ങിയ രോഷം. 1960കളിൽ ക്ഷോഭിച്ചിറങ്ങിയ യുവാവായിരുന്നു കെ പി അപ്പൻ. വിമർശന രംഗത്തുടനീളം കണ്ടിരുന്ന മാമൂലുകളും താൻപോരുമയും പണ്ഡിതഭാവവും തെറ്റായ വിലയിരുത്തലുകളും അപ്പനെ അസ്വസ്ഥമാക്കി. ഇനി ഇവിടെ പുതിയ ചിന്തകളും ശൈലിയും വേണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1973 സുവിശേഷം എന്ന ഗ്രന്ഥം പുറത്തിറക്കി. അതോടെ മറ്റൊരു മലയാളം പിറന്നു. ആധുനികത ശക്തിയായി കഴിഞ്ഞിരുന്ന അക്കാലത്ത് നിലവിലിരുന്ന വിമർശന ധാരണകളെയും മൂല്യനിർണയത്തിലെ പരിമിതികളെയും മുഷിഞ്ഞ ഭാഷയെയും ഈ ഗ്രന്ഥം തിരസ്കരിച്ചു. പരമപ്രധാനം ഇതിലെ ഭാഷയുടെ ശൈലിയാണ്. അങ്ങനെയൊന്നും മുമ്പുണ്ടായിട്ടില്ല. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ പുതിയൊരു നക്ഷത്രമുണ്ടാകുന്നു എന്നറിയിച്ചതാണ് ആ ശൈലി. അതിനു മുമ്പ് സി ജെ തോമസിന്റെ ചോരക്കൊഴുപ്പിന്റെ ശൈലിയിൽ ഈ പരാഗം പുരണ്ടിരുന്നതായി കാണാം. ആധുനികതയുടെ ആഴം മലയാളിയെ അളന്നു കാണിച്ചത് അപ്പൻ സാറാണ്. ആ സാന്ദ്രതയിലാണ് ഞങ്ങളുടെ തലമുറ സാഹിത്യം പഠിച്ചത്. ക്ലാസ് മുറികളിൽ ശാന്താവസ്ഥയിൽ ആലാപനം പോലെ നിറഞ്ഞു. സാഹിത്യവും സംഗീതവും നാടകവും ശില്പകലയും ചിത്രകലയുമെല്ലാം കീഴ്മേൽ ഭേദമില്ലാതെ സാന്ദ്രമായി ഒഴുകി. 80 കുട്ടികളുള്ള സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസുകളിൽ പോലും നിബിഡവും നിശബ്ദവുമായിരുന്നു. വിരൽത്തുമ്പ് വരെ എത്തുന്ന അംഗഭാഷയും സ്വരസംക്രമവും ക്ലാസ്സിൽ പുതിയൊരു താളബോധം തന്നെ സൃഷ്ടിച്ചു. ആനിമേഷൻ പോലെയായിരുന്നു ഓരോ ക്ലാസ്സും. അപ്പൻ സാറിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നവരെ ധന്യതയിൽ ഞങ്ങൾ അഭിരമിച്ചു. ആ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇന്ന് ആശിച്ചു പോകുന്നു. 2008 December 14 രാത്രിയിലും കായംകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പാലിയേറ്റീവ് ചികിത്സ തുടരുകയായിരുന്നു. അവസാന രാത്രി ക്ഷീണിച്ച മുഖം ഞാൻ നോക്കി നിന്നു. ഒരു തലമുറയെ തന്റെ പേനയുടെ സമരമുഖം കൊണ്ട് ഉണർത്തിയെടുത്ത നാവിന്റെയും വിരലിന്റെയും വിലയും കണ്ടു നിന്നു. പൊടുന്നനെ സുകുമാർ അഴീക്കോടിന്റെ ഫോൺ. സാറിന്റെ മകൻ രഞ്ജിത്തിന് ഒരു ഹോമിയോ മരുന്നിന്റെ പേര് പറഞ്ഞുകൊടുത്തു. വാങ്ങിക്കൊടുക്കാൻ രഞ്ജിത്ത് എന്നോട് പറഞ്ഞു. എനിക്ക് താല്പര്യം തോന്നിയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ആശങ്കയും ജാഗ്രതയും ഞാൻ ഉൾക്കൊണ്ടു. അഴീക്കോടിന്റെ അവസാനത്തെ ആദരവ്. 15 രാവിലെ മരിച്ചു. ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു തിരക്കി. സാറേ, ഞാനിങ്ങ് വീട്ടിലെത്തി. അച്ഛനിപ്പോൾ വരും, കൊണ്ടുവരും എന്ന് പറയാൻ രഞ്ജിത്തിന് കഴിഞ്ഞില്ല. അന്തിശയ്യ ഒരുക്കുകയായിരുന്നു മകൻ. അശ്വതിയിലേക്കുള്ള ഇടിഞ്ഞുകിടന്നിരുന്ന റോഡ് ഇന്നത്തെ കെ പി അപ്പൻ റോഡ് PWD സംഘം തിടുക്കത്തിൽ ശരിയാക്കുന്നു. പ്രദേശവാസികൾ അമ്പരന്നു. മുഖ്യമന്ത്രി വരുന്നു, അതുകൊണ്ടാണ് ഈ റോഡ് പണി. അവർ ആശ്ചര്യപ്പെട്ടു. എന്നും ഇതിലെ നടന്നു നീങ്ങുന്ന ആ നീണ്ട മനുഷ്യൻ ഇത്രയും വലിയ ആളായിരുന്നു. അസാധാരണമായി ചിന്തിക്കുന്ന ആരും ജനകീയനാവില്ല. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും മന്ത്രിമാരും അധ്യാപകരും ONV ശ്രീകുമാരൻ തമ്പിയും ജാനുവും രാവും പകലും ഞങ്ങൾ ശിഷ്യർ ഒന്നടങ്കവും. 16 രാവിലെ കൊല്ലം SN കോളേജിൽ പൊതുദർശനം, പിന്നെ അന്ത്യയാത്ര. ഉച്ചയോടെ കൊല്ലം പോളയത്തോട് ശ്മശാനത്തിലേക്ക്. M. മുകുന്ദൻ ഉൾപ്പെടെ എഴുത്തുകാരും ആരാധകരും പിന്നാലെ. സാറിനെ കിടത്തിയ തട്ട് ശ്മശാനത്തിലെ ജീവനക്കാർ ചൂളയിലേക്ക് ആദരവോടെ തള്ളി നീക്കി. ജ്വാല ജ്വാലയോട് ഇണങ്ങി. ആൾക്കാർ ഇറങ്ങിത്തുടങ്ങി. ഒറ്റയ്ക്ക് നിന്ന എന്നെ ആത്മമിത്രം ജലീൽ വിളിച്ച് കാറിൽ കയറ്റി. അപ്പൻ സാറിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു വ്യവസായിയായിരുന്ന ജലീൽ. കാർ നീങ്ങിത്തുടങ്ങി. റൂട്ട് വേറെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? പൊന്മുടിയിലേക്ക്. ഞാൻ അസ്വസ്ഥനായി. പൊന്മുടിയോ? ഇന്നോ? വേണ്ട, വണ്ടി തിരിച്ചുവിടു. പരിഗണിക്കാതെ വണ്ടി നീങ്ങി. വൈകിട്ട് പൊന്മുടിയിലെത്തി. പൊന്മുടിയും താഴ്വാരവും കോടമഞ്ഞ് മൂടിയിരുന്നു. എന്നെ സുഹൃത്ത് പിടിച്ചു കയറ്റി. പാറക്കുന്നിൽ ഞാൻ ദൂരേക്ക് നോക്കി നിന്നു. മേഘം പോലെ ഉയരുന്ന പുക എല്ലാ കാഴ്ചകളെയും മറച്ചിരുന്നു.